നമ്മളെ തന്നെ. ഇപ്പോൾ ഒന്ന് യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിലെ 3-ാമത്തെ വാക്യത്തിലും, അവനിൽ ഈ പ്രത്യാശയുള്ളവനൊക്കെയും അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കട്ടെ, തന്നെ തന്നെ നിർമ്മലീകരിക്കട്ടെ. അപ്പൊ അതൊരു ഒരു ഇന്റൻഷണലായിട്ട് നമ്മൾ വളരെ, അതായത് കർത്താവ് എന്നെ ഒരുക്കിക്കോട്ടെന്ന് പറയല്ല, നമ്മൾ വളരെ സ്പെസിഫിക്കായിട്ട് ഏറ്റെടുക്കേണ്ടതായ ഒരു കാര്യമാണ് ഈ ഒരുക്കം, കാന്തന് വേണ്ടിയുള്ള ഒരുക്കം. നമ്മളെ ദൈവം ഭൂമിയിലാക്കിയിരിക്കുമ്പോൾ നമ്മളിവിടെ ജീവിക്കുന്ന എന്തിനുവേണ്ടിയാണെന്നറിയാമോ? കാന്തന് വേണ്ടി ഒരുങ്ങുവാനാണ്. ഒരു ബ്രൈഡും കർത്താവിന് യോജിക്കുന്നതായിട്ട് ഭൂമിയിൽ ജനിച്ചിട്ടില്ല. ഒരു മനുഷ്യനും യേശുക്രിസ്തുവിന്റെ കാന്തയാകത്തക്ക നിലയിൽ വിശുദ്ധിയിൽ ജനിക്കുകയോ ജീവിക്കുകയോ ചെയ്ത ഒരു വ്യക്തി പോലും ഭൂമിയിൽ ഇല്ല. പക്ഷേ കർത്താവ് ഇൻവിറ്റേഷൻ തന്ന് കൊണ്ടുവന്ന ആ നിമിഷം മുതൽ ഞാൻ ചെയ്യുന്നതെന്നറിയാമോ? അവന് വേണ്ടി ഞാൻ എന്നെ തന്നെ ഒരുക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇതിനകത്ത് 19-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു, ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ. ഇവിടെയാണ് ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. ഞാൻ ഒരിക്കലും നീതി പ്രവൃത്തി ചെയ്തത് കൊണ്ടല്ല ഞാൻ രക്ഷയിലേക്ക് വന്നത്, പക്ഷേ കുഞ്ഞാട് എന്നെ അവന്റെ വസ്ത്രം ധരിപ്പിച്ച് അകത്ത് കയറ്റിയപ്പോൾ മുതൽ ഇപ്പോഴ് എന്റെ ടോട്ടൽ കാര്യങ്ങളും നീതിയുടെ വസ്ത്രമാണ്. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു, ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ. നോക്ക്, ഇതുവരെ നമുക്ക് പ്രവൃത്തി ഒരു വിഷയമേ അല്ലായിരുന്നു. നമ്മളിങ്ങോട്ട് കയറി വരുന്നത് വരെ പ്രവൃത്തി ഒരു വിഷയമേ അല്ലായിരുന്നു. പക്ഷെ കയറി കഴിഞ്ഞാൽ പ്രവൃത്തി ഒരു വിഷയമാവുകയുള്ളവരെ, ഇതിനകത്ത് കടക്കുന്നത് വരെ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. പക്ഷെ അകത്ത് കടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ മുതൽ, അകത്ത് കടക്കുമ്പോൾ മുതൽ നിങ്ങളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് നീതിപ്രവൃത്തികളാണ്. ഇത് പഠിപ്പിക്കാത്തതാണ് ഈ സഭയുടെ വലിയ പ്രശ്നം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ. നമ്മൾ കൃപയുടെ കാര്യം പറയുമ്പോഴെല്ലാം ശരിയാണ്, കൃപയുടെ കാര്യം ശരിയാണ്. കൃപയാൽ യേശു നമ്മളെ രക്ഷിച്ചു, കൃപയാൽ യേശു നമുക്ക് അവന്റെ നീതിയുടെ വസ്ത്രം തന്നു. ദീസ് ആർ ഓൾ ട്രൂ. പക്ഷേ നമ്മൾ അകത്തേക്ക് കയറിയാൽ പിന്നീട് നമ്മളെ നമ്മളെ തന്നെ ഒരുക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? നീതിപ്രവൃത്തികളാലാ. ഞാൻ പറയുന്നത് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടല്ലോ. നീതിയുടെ പ്രവൃത്തി കൊണ്ട് ആരും നീതീകരിക്കപ്പെടുന്നില്ല. കാര്യം നമ്മുടെ നീതി ദൈവത്തിന്റെ മുമ്പിൽ കറപുരണ്ട തുണി പോലെയാണ്. നമ്മളുടെ നീതിയുടെ പ്രവൃത്തി കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ആരും നീതീകരിക്കപ്പെടുന്നില്ല. പക്ഷെ നീതീകരിക്കപ്പെട്ടവൻ നീതിയുടെ പ്രവൃത്തി ചെയ്യാൻ ദൈവം ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെയാണ് നാം നമ്മെ തന്നെ ഒരുക്കുന്നത് എന്നാണ് വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നത്, വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, അവിടെ രക്ഷയെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞ ഒരു വേദഭാഗമാണ്. പക്ഷെ അത് ഒത്തിരി നമ്മൾ തിരിതിരിക്കുന്നുണ്ട്. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. ഈ വേദഭാഗങ്ങളൊക്കെ ഞാൻ എന്റെ പല മെസ്സേജസിനും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിനെ കൂടുതൽ പറയുന്നില്ല. എങ്കിലും അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് വിശ്വാസത്താലല്ല, നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കൃപയാലാണ്. കാര്യം വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഭാഗത്ത് നിന്ന് ഇനീഷ്യേറ്റ് ചെയ്യുന്ന കാര്യവും കൃപ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ഇനീഷ്യേറ്റ് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ രക്ഷയുടെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും ഒന്നും ഇനീഷ്യേറ്റ് ചെയ്തിട്ടില്ല, ചെയ്തത് ആരാണ്? ദൈവമാണ്. അതുകൊണ്ടാണ് കൃപയാൽ അല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാര്യം ദൈവം കൃപയാൽ നൽകിയ രക്ഷ നമ്മൾ വിശ്വാസത്താൽ കൈകൊണ്ട് ഏറ്റെടുത്തെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ സ്വീകരിക്കുകയാണ്, റിസീവിംഗ് എൻഡിൽ മാത്രമാണ് വിശ്വാസം വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് വിശ്വാസം കൊണ്ട് ഒരു കാര്യവും സാധിക്കാൻ പറ്റുകയില്ല, വിശ്വാസം കൊണ്ട് സ്വീകരിക്കാനേ പറ്റുള്ളൂ. കൃപയാണ് നൽകുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം, അത് ഭയങ്കര തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. എന്നാൽ ആരും പ്രശംസിപ്പാതിരിക്കാൻ പ്രവൃത്തിയും കാരണമല്ല. നമ്മുടെ ഒരു പ്രവൃത്തിയും രക്ഷയ്ക്ക് കാരണമായി ഭവിച്ചില്ല. എന്നാൽ നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. വൺസ് യു ആർ ബോൺ അഗെയിൻ, അതുവരെ കൃപയാണ് എല്ലാ കാര്യങ്ങളും. പറഞ്ഞു മനസ്സിലാക്കണം. പക്ഷേ വൺസ് യു ആർ ബോൺ അഗെയിൻ, നിങ്ങൾ ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ട് കഴിയുമ്പോൾ നാം അവന്റെ കൈപ്പണിയായി എന്തിനു വേണ്ടിയാണ്? സൽപ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സൽപ്രവൃത്തികൾക്കായിട്ട് നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. വീണ്ടും ജനിച്ച വ്യക്തിയുടെ ജീവിതത്തിൽ നീതി പ്രവൃത്തികൾ ഒരു വലിയ വിഷയമാണ്. നിങ്ങൾ രക്ഷിക്കപ്പെടാനിത് കാരണമല്ല, രക്ഷിക്കപ്പെട്ടവൻ എങ്ങനെ വേണം? നീതി പ്രവൃത്തികൾ കൊണ്ട് നമ്മളെ തന്നെ അലങ്കരിക്കണം. അവൾക്ക് പുതിയ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു, അത് വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അത് മുന്നൊരുക്കിയിരിക്കുന്നു. വൺസ് യു ആർ ബോൺ അഗെയിൻ, യുവർ ലൈഫ് ഇസ് ടോട്ടലി ഡിഫറെന്റ്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരു പ്രവൃത്തി നിങ്ങൾക്ക് പറ്റത്തില്ലെന്ന് തന്നെയല്ല, ഇനി നീതിയുടെ വസ്ത്രം ധരിച്ച നിങ്ങൾ, നീതിമാനായ യേശു ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന നിങ്ങൾ, നീതി പ്രവൃത്തികൾ മാത്രം ചെയ്യാനായിട്ട് ദൈവം ഉദ്ദേശിക്കുന്നു. യു അണ്ടർസ്റ്റാൻഡ്? അവിടെയാണ് കൃപയുടെ മഹാത്മ്യം. കൃപ നിങ്ങളെ വിശ്വാസത്താൽ കൃപ നിങ്ങളെ നീതീകരിച്ച് നിങ്ങളെ എന്താണ് അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. പക്ഷേ ആ കൃപ കളഞ്ഞു കുളിക്കരുത്. കൃപ പാപികളിൽ പ്രവർത്തിക്കുന്നതും കൃപ വീണ്ടും ജനിച്ചവനിൽ പ്രവർത്തിക്കുന്നതും രണ്ട് രീതിയിലാണ്. പാപിയിൽ അത് കാരുണ്യമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, ശ്രദ്ധിക്കണം നിങ്ങൾ. ഞാൻ മഹാപാപിയായിരുന്ന സാജുവിനെ മുഴുവൻ പാപങ്ങളും ക്ഷമിച്ചത്, സാജുവിന്റെ മുഴുവൻ പാപങ്ങളും ക്ഷമിച്ചത് ദൈവകൃപയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടല്ല, ഒന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല. പാപിയിൽ കൃപ പ്രവർത്തിക്കുന്നത് പാപക്ഷമയായിട്ടാണ്. യു അണ്ടർസ്റ്റാൻഡ്? പക്ഷേ വീണ്ടും ജനിച്ച വ്യക്തിയിൽ കൃപ പ്രവർത്തിക്കുന്നത് പാപം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം. അതായത് നമ്മളുടെ കഴിഞ്ഞകാല പാപങ്ങൾക്ക് വേണ്ടി ദൈവം കർത്താവ് മരിച്ചു, ഇപ്പോഴത്തെ പാപങ്ങൾക്കും വരാൻ പോകുന്ന പാപങ്ങൾക്കും വേണ്ടി എന്നൊക്കെ പറയുന്നത് നമ്മളെ കളിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. അങ്ങനെ അതിനുവേണ്ടി ഇങ്ങനെ ഒഴുക്കിയിട്ടിരിക്കുന്ന സാധനമല്ല ഈ കൃപ. നിങ്ങൾ പാപം ചെയ്യുമ്പോൾ കൃപയിൽ നിന്ന് വീഴുകയല്ല, കൃപയിലേക്ക് വീഴുകയാണ്. അതുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കാൻ പറയുന്നതൊക്കെ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ വേദപുസ്തക ഉപദേശത്തിന്റെ നേരെ വിപരീതമാണെന്ന് തന്നെയല്ല ഇത്. ഒരുമാതിരി ഒരു പരിധി വരെ എന്താണ് വഞ്ചനയുടെ അങ്ങേ അറ്റത്തെ വഞ്ചനയാണ്. യു ഗെറ്റ് മീ? ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടല്ലോ. ഞാൻ പാപിയായിരുന്നപ്പോൾ കൃപ എന്നിൽ, അതുകൊണ്ടാണ് ചുങ്കക്കാരൻ നിന്നുകൊണ്ട് പറയുന്നത് പാപിയായ എന്നോട് കരുണ തോന്നണമേ. കാര്യം പാപിയിൽ കൃപ പ്രവർത്തിക്കുന്നത് കരുണയായിട്ടാണ്. എന്നാൽ വിശ്വാസി കൃപാസനത്തിങ്കിലേക്ക് ഓടി ചെല്ലുന്നത് പാപമോചനത്തിന് വേണ്ടിയല്ല, വിശ്വാസി കൃപാസനത്തിങ്കിലേക്ക് ഓടി ചെയ്യുന്നത് പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തിക്ക് വേണ്ടിയാണ്. അവിശ്വാസിയിൽ കൃപ പാപക്ഷമയാണെങ്കിൽ വിശ്വാസിയിൽ കൃപ ശക്തിയാണ്. അതായത് യേശു ക്രിസ്തുവിനെ പോലെ ജീവിക്കാനുള്ള ശക്തി ഈ കൃപ എനിക്ക് തരുന്നു. ഓരോ ദിവസവും ഞാൻ ജീവിക്കുന്നത് എന്റെ ശക്തി കൊണ്ടല്ല, ഞാൻ നീതി ചെയ്യുന്നത് എന്റെ ശക്തി കൊണ്ടല്ല, കൃപ കൊണ്ടാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. കൃപ പാപക്ഷമയായി പ്രവർത്തിക്കുന്നത് ആരിലാണ്? പാപിയിലാണ്. എന്നാൽ കർത്താവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ കൃപ പ്രവർത്തിക്കുന്നത് ശക്തിയായിട്ടാണ്, നമുക്ക് ചെയ്യാൻ കഴിയാത്തതിനെ സാധിക്കാനായിട്ട്, ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ. എന്റെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ പുത്രൻ ഭൂമിയിലേക്ക് വന്നു. അത് ശരിയാണ്, എന്റെ ജഡത്തിൽ എനിക്കിത് ചെയ്യാൻ കഴിയില്ല. അതിനാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? പുതിയ സൃഷ്ടിയാക്കിയിട്ട് എന്നിലേക്ക് കൃപ ഒഴുക്കി തന്നിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? പാപത്തോട് എതിർത്ത് നിൽക്കാൻ, പാപം ചെയ്യാതെ ഇരിക്കാനുള്ള കൃപയാണ് നമുക്ക് പുതിയ നിയമത്തിൽ കർത്താവ് നൽകിയിരിക്കുന്നത്. അല്ലാതെ പാപക്ഷമ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനുള്ളതല്ല. എന്നുവെന്നും പാപം ചെയ്തേച്ച് പിന്നെയും കൃപ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനുമല്ല. ഒരു വല്യമ്മച്ചി പണ്ട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറാലകളൊക്കെ ഉണ്ട്. മാറാല എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, പിന്നെ ഈ ചെലന്തിവലയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിന്റെ ചൂലുമായിട്ട് വന്ന് കർത്താവെ ഈ ചെലന്തിവലയെല്ലാം തൂത്ത് കയറണേ. ഒരു ദിവസം പാസ്റ്റർ ഈ പ്രാർത്ഥന എന്നും കേട്ടോണ്ടിരുന്ന പറഞ്ഞു, കർത്താവെ ഇന്ന് നീ ആ ചൂലുമായിട്ട് വരുമ്പോൾ ചെലന്തിവല തൂക്കുന്നത് മാത്രം പോലെ കർത്താവെ ആ ചെലന്തിയെ കൂടെ അങ്ങ് തല്ലിക്കൊല്ലണേന്ന്. നമുക്ക് പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ തരുന്നു. ആ കൃപയാണ് വിശ്വാസി പ്രാപിക്കേണ്ടത്. അല്ലാതെ പാപം ചെയ്യുമ്പോൾ വീണ്ടും കൃപയിലേക്ക് മെത്തയിലോട്ട് വീഴുന്നത് പോലെയാണ് പാപം ചെയ്ത് വെച്ച് നല്ല എന്താണ് ഡബിൾ ഫോമിലുള്ള മെത്തയിലോട്ട് ചെന്ന് വീഴുന്ന ഒരു സുഖമാണെന്നാണ് ഇവരുടെ വർത്തമാനം കേട്ടാൽ തോന്നുന്നത്. When you are falling into sin, you are not falling from grace, but you are falling into grace. എന്തൊരു രസമാണ് കേൾക്കാനൊക്കെ, ഒരു മെത്തയുടെ സുഖമാ കേൾക്കാൻ. പക്ഷേ ദൈവവചനം പറയുന്നു, if you are born again, you have the power inside that is given by grace. കർത്താവിന്റെ കൃപയാൽ, കൃപ അവിടെ ശക്തിയായി തീരുന്നതാണ്. കൃപ കളഞ്ഞു കുളിക്കരുത്. അങ്ങനെ കൃപ കളഞ്ഞു കുളിച്ചാൽ കല്യാണ വസ്ത്രം ഊരിക്കളഞ്ഞവനെ എവിടെ എടുത്തു കളയുമെന്ന് പറഞ്ഞിരിക്കുന്നു. 22:22 പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചുകൊണ്ട് 14 എന്താണ് പറയുന്നത്? അവൻ ശുശ്രൂഷകരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ എറിഞ്ഞു കളയുക, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അവൻ എന്തോ തെറ്റ് ചെയ്തത്. അവൻ എന്ത് ചെയ്തു? കല്യാണ വസ്ത്രം. അതുകൊണ്ട് ഇതിനകത്ത് വീണാൽ മെത്തയിലോട്ട് വീഴുകയല്ല, ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് വീഴുകയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് വേദവസം പഠിപ്പിക്കുന്നത്. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? വേദവസം പറയുന്ന എന്താണ്? ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ എറിഞ്ഞു കളയും. നമ്മൾ പറയുന്ന ഇവിടെ കൃപയുടെ ശുശ്രൂഷകൾ പറയുന്ന എന്താണ്? മെത്തയിലോട്ട് താഴെ ദൈവം കൊണ്ട് ഇറക്കി വെക്കും. നിങ്ങൾ പാപം ചെയ്യുമ്പോഴത്തേക്ക് ഏതാണ് സത്യം എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക. ഏറ്റവും ഒടുവിലായി ഒരു വാക്യം കൂടെ, ഒരു ഭാഗം കൂടെ മാത്രം.